നമസ്കാരം ശ്രീ സുരേഷ് രാജൻ.
നമസ്കാരം രജു.
ഈ ഓസ്ട്രേലിയയിൽ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, എന്തുകൊണ്ട് താങ്കൾ ഈ തെരഞ്ഞെടുപ്പിൽ വിക്കിലീക്സ് പാർട്ടിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു?
വിക്കിലീക്സിന്റെ പോളിസി ഇതാണ്, മൂന്ന് സ്ട്രാൻഡ്സ് ആണ് ആ പോളിസിയുടെ മെയിൻ പ്ലാറ്റ്ഫോം: ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ജസ്റ്റിസ്. ആ മൂന്ന് മെയിൻ പോളിസി ഐറ്റംസ് ആണ് വിക്കിലീക്സിന്റെ അനാലിസിസ് കൊണ്ട്, അതാണ് മെയിൻ പോളിസി പ്ലാറ്റ്ഫോം. ആ ട്രാൻസ്പെറൻസി അവർ പറയുന്നത് എന്താണെന്നറിയോ, ഈ സെനറ്റ് ഹൗസ് ഓഫ് റിവ്യൂ ആണ്. ലെജിസ്ലേഷൻ ഒക്കെ പാർലമെന്റിലേക്ക് വരുമ്പോൾ റിവ്യൂ ചെയ്യുന്നത് സെനറ്റിലാണ്. അപ്പോൾ സെനറ്റിലേക്ക് ഈ കാൻഡിഡേറ്റ്സിനെ ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്കിലീക്സ് പ്രോമിസ് ചെയ്യുന്നത് എല്ലാ ആക്ട്സും എല്ലാ ലെജിസ്ലേഷനും ബിൽസ് will be managed on the basis of each individual act. Appo transparency, or accountability, or justice are main policy achieve cheyan vendittana WikiLeaks exist cheynathu.
പക്ഷേ കുറച്ചു ദിവസം മുമ്പ് എസ് പി എസ് റേഡിയോയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ജൂലിയൻ അസാഞ്ച് പറഞ്ഞിരിക്കുന്നത് വിക്കിലീക്സ് പാർട്ടിയിൽ നിന്ന് സെനറ്റിലേക്ക് ആളുകൾ എത്തുകയാണെങ്കിൽ, പ്രതിനിധികൾ എത്തുകയാണെങ്കിൽ, സർക്കാർ രേഖകൾ പൊതുജനങ്ങൾക്കായി തുറന്നു നൽകും എന്നുള്ളതാണ്. രാജ്യത്തിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകൾ വരുമ്പോൾ ഇത്തരമൊരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കുകയാണെങ്കിൽ അത് രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കില്ലേ എന്നുള്ളതാണ്.
ജൂലിയൻ അസാഞ്ച് ചെയ്തിരിക്കുന്ന എന്താ വെച്ചാൽ, ഈ ഇൻഫർമേഷൻ ഒക്കെ റിലീസ് ചെയ്തത് വിക്കിലീക്സ് വെബ്സൈറ്റ് കൂടി റിലീസ് ചെയ്തത് രണ്ട് ഇഫക്ട്സ് ആണ്. ഒരു ഇഫക്ട് ഗവൺമെന്റിനോട് പറയേണ്ടത് അവരുടെ സെക്യൂരിറ്റിക്ക് വളരെ മോശമാണ്. ഇഫ് വിക്കിലീക്സ് ക്യാൻ ഇൻഫിൽട്രേറ്റ് ദ സെക്യൂരിറ്റി ആൻഡ് ഗെറ്റ് ദറ്റ് ഇൻഫർമേഷൻ ടു റിലീസ് ഇറ്റ്, ദെൻ അവരുടെ ഗവൺമെന്റ് സെക്യൂരിറ്റി വളരെ മോശമാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സെക്യൂരിറ്റി ഒക്കെ കുറച്ചും കൂടി ഒന്ന് ടൈറ്റൻ ചെയ്തിട്ട് എല്ലാ ഗവൺമെന്റിനും ചില സീക്രട്സ് ഒക്കെ ഉണ്ടാവും. ആ സീക്രട്സ് സീക്രട്ട് ആവണമെങ്കിൽ നല്ല സെക്യൂരിറ്റി ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് അവരുടെ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിക്കിലീക്സിന് ആ ഇൻഫർമേഷൻ കിട്ടില്ല, റിലീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവരുടെ സെക്യൂരിറ്റി ഒക്കെ വളരെ മോശമാണ് എന്നാണ് ജൂലിയനും പറയുന്നത്. അവരുടെ ആൾക്ക് ഇഫ് വിക്കിലീക്സ് കെൻ ഗെറ്റ് ഹോൾഡ് ഓഫ് ദറ്റ് ഇൻഫർമേഷൻ, then there must be a problem with the security of the government.
ഈ തിരഞ്ഞെടുപ്പിൽ വിക്കിലീക്സ് പാർട്ടിക്ക് എത്രത്തോളം പ്രതീക്ഷകളുണ്ട്?
നമ്മൾ വിചാരിക്കുന്നത് വിക്ടോറിയയില് രണ്ട് സെനറ്റേഴ്സിനെ ഇലക്ട് ചെയ്യും, ന്യൂ സൗത്ത് വെയിൽസില് മാക്സിമം ഒന്ന്, വെസ്റ്റേൺ ഓസ്ട്രേലിയയില് മാക്സിമം ഒന്ന്.
ഇത് പാർട്ടിയുടെ കണക്ക് കൂട്ടലുകളാണോ?
അതെ, അതായത് നമ്മള് ഈ റോയ് മോർഗൻ സർവേ ഉണ്ടായിരുന്നു ഈയിടെ, അതില് നോക്കിയപ്പോ വിക്കിലീക്സിന് ഒരു 16% ഓഫ് ദ വോട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. 16% കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സെനറ്ററിനെ ഇലക്ട് ചെയ്യും ഡബ്ല്യു എയിൽ. വിക്ടോറിയയില് 21% ഓഫ് ദ വോട്ട് കിട്ടും എന്നാണ് റോയ് മോർഗൻ സർവേയിൽ കാണുന്നത്. അപ്പോ 21% കിട്ടിയിട്ടുണ്ടെങ്കിൽ 1, maybe 2 സെനറ്റേഴ്സിനെ ഇലക്ട് ചെയ്യും.
അതായത് ജൂലിയൻ അസാഞ്ചും സെനറ്റിലേക്ക് എത്തുമെന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു?
അതെ.
അവിടെയാണ് ഒരു സാങ്കേതികമായ ഒരു പ്രശ്നം കൂടി വരുന്നത്. ജൂലിയൻ അസാഞ്ച് സെനറ്റിലേക്ക് എത്തുകയാണെങ്കിൽ, അദ്ദേഹം ഇപ്പോൾ ബ്രിട്ടനിൽ ഇക്വഡോർ എംബസിയിലാണ്, അദ്ദേഹത്തിന് ഇവിടെ എത്താനോ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യാനോ ഒന്നും കഴിയണമെന്നില്ല. സ്വാഭാവികമായും വലിയൊരു പ്രശ്നം അത് സൃഷ്ടിക്കും. അങ്ങനെ ഒരു ആൾ എന്തിന് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു?
അതൊരു ഇൻട്രസ്റ്റിംഗ് ഇഷ്യൂ ആണ്. ജൂലിയൻ അസാഞ്ച് സക്സസ്ഫുൾ ആണെങ്കിൽ ജൂലിയൻ അസാഞ്ച് ഒരു ഓസ്ട്രേലിയൻ പൊളിറ്റീഷ്യൻ ആവും. അപ്പോ ഓസ്ട്രേലിയയുടെ പൊസിഷൻ എന്താ വെച്ചാല്, ആ ഒരു ഓസ്ട്രേലിയൻ പൊളിറ്റീഷ്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രഡൈറ്റ് ചെയ്യാൻ പോകണ്ടോ, ഒരു ഡിസിഷൻ ആക്കണം. ഫോറിൻ മിനിസ്റ്റർ ആ ഡിസിഷൻ ആക്കണമെങ്കിൽ അപ്പോ ഡിസൈഡ് ചെയ്യാം. അപ്പോ ജൂലിയൻ അസാഞ്ച് ഓസ്ട്രേലിയൻ പൊളിറ്റീഷ്യൻ ആണെങ്കിൽ ശരിക്കും ചെയ്യേണ്ടത് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്, ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി കൊടുക്കേണ്ടതാണ്, ഇവിടെ സെനറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മെഷേഴ്സ് ഒക്കെ എടുക്കണം ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. അത് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളുടെ സെക്കൻഡ് പ്രിഫറൻസ് കാൻഡിഡേറ്റ് ലെസ്ലി കനോൾഡ്, ഡോക്ടർ ലെസ്ലി കനോൾഡ് മെൽബണില്, ലെസ്ലി കനോൾഡ് ആ പൊസിഷൻ അസ്യൂം ചെയ്യും.
സ്വാഭാവികമായും ഇതിൽ നിന്ന് ഒരു സാധാരണക്കാരന് ഉയരാവുന്ന ഒരു സംശയം, വിക്കിലീക്സ് എന്ന പാർട്ടിയുടെ ഒരു ലക്ഷ്യം തന്നെ, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു ലക്ഷ്യം തന്നെ ഇത്തരത്തിൽ വോട്ട് നേടുകയും അതുവഴി അസാഞ്ചിനെ ഈ രാഷ്ട്രീയ ഒരു സെനറ്റർ എന്ന ഒരു ലേബലിൽ സ്വതന്ത്രനാക്കുകയും ചെയ്യുക എന്നുള്ളതാണോ?
അല്ല, വിക്കിലീക്സ് അസാഞ്ച് മാത്രമല്ല. എന്താ വെച്ചാൽ വിക്കിലീക്സ് പാർട്ടിയുടെ വെബ്സൈറ്റിൽ നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാ ഏരിയയിലും പോളിസീസ് ഉണ്ട്. ഒരു റെഫ്യൂജി പോളിസി ഉണ്ട്, നമ്മളിപ്പോ എഴുതുന്നത് മൾട്ടി കൾച്ചറലിസം പോളിസി എഴുതുന്നുണ്ട്, ഒരു റേസിസം പോളിസി എഴുതുന്നുണ്ട്. അപ്പോൾ എല്ലാ ഏരിയസിലും പോളിസീസ് ഉണ്ടാവുമ്പോൾ, അപ്പോൾ ഇത് ജൂലിയൻ അസാഞ്ച് മാത്രമായിട്ടല്ല, പാർട്ടി കുറച്ചും കൂടി ഒരു ബ്രോഡ് പാർട്ടിയാണ്. എല്ലാ ഏരിയയിലും പോളിസീസ് ഉണ്ടാവും, ആ പോളിസീസിലാണ് ആൾക്കാരെ ജഡ്ജ് ചെയ്യുക ആ പാർട്ടിയുടെ ക്രെഡൻഷ്യൽസ്.
അതായത് ജൂലിയൻ അസാഞ്ച് എന്ന ഒരു വ്യക്തി ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒരു വിഷയമല്ല, അതിലുപരിയായി പാർട്ടി മുന്നോട്ട് പോകും തന്നെയാണോ?
അതെ, അതെ.
ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് തുടർന്ന് പാർട്ടി എങ്ങനെ മുന്നോട്ട് പോകുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
അത് ഈ ഇലക്ഷനിൽ എന്താ വെച്ചാൽ റിസൾട്ട് നോക്കിയിട്ട് അത് അനുസരിച്ചിട്ട് നമ്മൾ കുറച്ചും കൂടി പോളിസീസ് ഒക്കെ റിലീസ് ചെയ്യും, എന്നിട്ട് അടുത്ത ഇലക്ഷനിലേക്ക് ഒരു പെർമനന്റ് വോയിസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്.
വിക്കിലീക്സ് പാർട്ടിയുടെ ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അഭയാർത്ഥി ബോട്ടുകൾ സംബന്ധിച്ചൊക്കെയുള്ള നയം എന്താണ്?
ഈ റെഫ്യൂജി പോളിസി എന്താ വെച്ചാൽ, നമ്മൾ മാക്സിമം ടൈം ഇൻ ഡിറ്റൻഷൻ 45 days ആണ്. എല്ലാ പ്രോസസ്സിങ്ങും ഓൺഷോർ പ്രോസസ്സിങ്, നമ്മൾ ഈ PNG സൊല്യൂഷൻ സ്ക്രാപ്പ് ചെയ്യും, എല്ലാ പ്രോസസ്സിങ് ഓൺഷോർ ഇൻ ഓസ്ട്രേലിയ ആണ് ചെയ്യാൻ പോണത്. റെഫ്യൂജി നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാൻ ആണ് പ്ലാന്. റെഫ്യൂജി നമ്പേഴ്സ് 30,000 ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ 20,000 ആണ് ഇപ്പോ കാണുന്നത്. ലിബറൽസ് അത് റിഡ്യൂസ് ചെയ്യാൻ പോകുന്നുണ്ട്, അത് 13,000 ആക്കാൻ പോകുന്നുണ്ട്. നമ്മൾ പറയുന്നത് 30,000 ആണ് മിനിമം. പ്രോസസ്സിംഗ് ഒക്കെ ഓൺഷോർ 45 days മാക്സിമം. ഇതാണ് മെയിൻ ക്രിറ്റിസിസം.
പക്ഷെ അതിനുള്ള സാമ്പത്തിക ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്?
റെഫ്യൂജി പ്രോസസ്സിംഗ് ടൈം ഫ്രാൻസില് 6 days ആണ്, ഇംഗ്ലണ്ടില് 10 days ആണ്, ഓസ്ട്രേലിയയില് 244 days ആണ്. നമ്മൾ പറയുന്നത് ഈ ഡിറ്റൻഷൻ സെന്റേഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആ ഡിറ്റൻഷൻ സെന്റേഴ്സ് ഒക്കെ റിഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്പേഴ്സ് റിഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അപ്പൊ തന്നെ ഒരുപാട് സേവിങ്സ് ഉണ്ടാവും. അപ്പൊ വേഗം പ്രോസസ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റിയിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിറ്റൻഷൻ സെന്റർ കോസ്റ്റ് ഒക്കെ സേവ് ചെയ്യും.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സുരേഷ് രാജൻ SBS മലയാളം റേഡിയോയോട് സംസാരിച്ചതിന്.
താങ്ക് യു, താങ്ക് യു.